SBS റേഡിയോ.
നമസ്കാരം ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്, സ്വാഗതം എസ്ബിഎസ് മലയാളത്തിലേക്ക്. ഡോക്ടർ, സൗത്ത് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസം 21 പേർക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുകയും അത് സാൽമോണല ബാധിച്ചാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ സാൽമോണല എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
സാൽമോണല എന്ന് പറഞ്ഞ ഒരു ഒരു ബാക്ടീരിയ. അപ്പം ബാക്ടീരിയ രണ്ട് ടൈപ്പ്, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ്. ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ബിലോങ്ങിങ് ടു ഒരു ഗ്രൂപ്പ് എൻട്രോ ബാക്ടീരിയസ്, എൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടല്. ഇതിന് കൊടലിനോടാ പ്രത്യേക താല്പര്യം. ഇതിൽ മെയിൻ രണ്ട് ടൈപ്പ്, നമ്മുടെ ഇന്ത്യയിൽ പറയുന്ന ടൈഫോയിഡ് ഉണ്ടാക്കുന്ന സാൽമോണല്ല ടൈഫീം, പിന്നെ സാൽമോണല്ല പാരാടൈഫീം. നമ്മൾ ഈ ആഡിലൈഡിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഈ ഫുഡ് പോയിസണിങ്ങും ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കേസസ് ആയിട്ടൊക്കെ വരുന്നത് ഈ സാൽമോണല്ല പാരാടൈഫീം. ഒത്തിരി സബ് സീറോ ടൈപ്സ് ഉണ്ട്. അപ്പം ആഡിലൈഡിൽ ഉണ്ടായിരിക്കുന്ന സാൽമോണല്ല ഹവാന എന്ന് പറഞ്ഞ ഒരു സബ് ടൈപ്പാ. അപ്പൊ അതുകൊണ്ട് ഈ രോഗം ഉണ്ടാവുന്നവർക്ക് ഭയങ്കര വയറ്റുവേദന, വയറിളക്കം, സർദില് ഇതെല്ലാം ഉണ്ടാവും.
ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് ബാധിക്കാൻ ഇടയുള്ളത്? ഇത് കൂടുതലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെയാണോ അതോ അല്ലാതെയും ഇത് ബാധിക്കാനിടയുണ്ടോ?
ഞാൻ എന്റെ അനുഭവത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പം ഇത് അവരെത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, മനുഷ്യര് മലം, മൂത്രം, അതിൽ നിന്നാ ഈ ബാക്ടീരിയ വെളിച്ചാടുന്നത്. ചാടിയിട്ട് ഈ വൃക്ഷ ചെടികളുടെ ഇടയ്ക്ക് ഇത് പോയി ഡിപ്പോസിറ്റ് ആവും. അപ്പൊ അത് നമ്മള് ഈ ചെടികള് അറുത്ത് ശരിയാ വേവിക്കാതെ നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടലിൽ ചെല്ലുമ്പം അത് ഭയങ്കരമായിട്ട് വികസിച്ചിട്ട് അങ്ങനെ അതിന്റെ ഈ സിംപ്റ്റംസ് ഉണ്ടാക്കുന്നേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫുഡ് ഹൈജീൻ. നമ്മൾ കഴിക്കുന്ന എല്ലാം വളരെ സൂക്ഷിച്ച് കഴിക്കാവൂ, ചിന്തിച്ചേ കഴിക്കാവൂ. ഇത് മുട്ടയ്ക്കകത്തുണ്ട്, പുഴുങ്ങാത് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ സാൽമോണല്ല ടൈഫീൻ്റെ അകത്ത് ചില മുട്ടയ്ക്കകത്ത് കാണും, അത് നമുക്കുണ്ടാവും. പാല് ശരിയാ തിളപ്പിക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണും. പിന്നെ കഴിഞ്ഞ വർഷം ചൈനയിൽ നിന്ന് വന്ന കുറെ ഫ്രൂട്ട്സിന്റെ എന്തോ ആളുകൾക്ക് ഇങ്ങനത്തെ രോഗം ഉണ്ടായി. എന്താന്ന് വെച്ചാല് ഫുഡ് ഹാൻഡ്ലേഴ്സിന്റെ നഖത്തിന്റെ അടിയിൽ ഈ ബാക്ടീരിയ ഇരിപ്പുണ്ട്. അപ്പം അവര് മലവും മൂത്രവും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കഴുകാതെ പോയി തിരിച്ച് ജോലിക്ക് കയറും. ജോലിക്ക് കയറുമ്പം ഈ നഖത്തിന്റെ അടിയിൽ നിന്ന് അവര് ഹാൻഡിൽ ചെയ്യുന്ന ആഹാരത്തിന്റെ അകത്തോട്ട് ഇത് പോവും. അത് പിന്നെ പ്രിസർവ് ആയിട്ട് അവിടെ കിടക്കും. ഞമ്മള് അത് കഴിക്കുമ്പോൾ ഞമ്മളെ അത് കയറി പിടിക്കും.
ഓക്കെ, ഇപ്പം ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു ഇതിന്റെ സിംറ്റംസ് തലവേദന, വയറിളക്കം ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണെന്ന് പറഞ്ഞു. എന്നാലും ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
പനി, ടമി അപ്സെറ്റ്, ഒരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് സിംറ്റം ആയിട്ട് വരും, വയറിളക്കം, സർദില്, തലവേദന, വയറ്റുവേദന, വിശപ്പ് പോവുക.
ഓക്കെ, ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
അത് കഴിച്ചു കഴിഞ്ഞൊരു 6 മണിക്കൂർ തുടങ്ങി 72 മണിക്കൂറിനകത്ത് ഈ സിംറ്റം എല്ലാം വെളിച്ചാകും. ചില ആളുകൾക്ക് ആ സിംറ്റം ഒരാഴ്ച വരെ നിൽക്കും.
ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത് സാൽമോണല ബാക്ടീരിയ ബാധിച്ചതാണെന്ന്? നമുക്ക് എങ്ങനെ സ്ഥിരീകരിക്കാം?
വളരെ പ്രയാസം. നമ്മള് ഹിസ്റ്ററി എടുക്കുമ്പം അതിൽ നമുക്ക് മനസ്സിലാവും ഈ പേഷ്യന്റ് എന്തോ പച്ചക്കറി വേവിക്കാതെ കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സലാഡ് വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ഇടത്തുനിന്ന് സലാഡ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ സ്റ്റൂൾ PCR ആൻഡ് സ്റ്റൂൾ കൾച്ചർ ചെയ്യും. അത് 3 ദിവസത്തിന്റെ അകത്ത് ആ റിസൾട്ട് വരും. അതുവരെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കും, ഫ്ലൂയിഡ്സ്, ലൈൻ ജ്യൂസ്, അങ്ങനത്തെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്സ് കൊടുക്കും. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങള്, നല്ല പ്രായമുള്ളവര്, ഗർഭിണിയായ സ്ത്രീകള്, എന്തുവാ കീമോതെറപ്പി എടുക്കുന്നവര്, ലോ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്കൊക്കെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യത്തില്ല. എന്തെങ്കിലും അങ്ങനത്തെ സ്ഥിതിയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും.
ഓക്കെ, ഇതിപ്പോ എത്രത്തോളം അപകടകാരിയാണ് ഡോക്ടർ?
ഈ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, പ്രായമുള്ളവർക്ക്, ഗർഭിണിയായുള്ളവർക്ക്, കീമോതെറപ്പി എടുക്കുന്നവർക്ക് ഇത് അപകടമായ ഒരു രോഗമാണ്. ബാക്കി എല്ലാവർക്കും ഇതിന്റെ പേര് തന്നെ നോൺ ടൈഫോയിഡൽ സാൽമണല്ല അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് സാൽമണല്ല എന്ന് പറയും. അപ്പം ഇത് ബ്ലഡ് സ്ട്രീമിൽ കയറാത്തോണ്ട് നമുക്ക് ഇത് ഗാസ്ട്രോഎൻട്രൈറ്റിസ് ട്രീറ്റ് ചെയ്യാം. അത് യൂഷ്വലി സെൽഫ് ലിമിറ്റഡ്, അത് ശരീരത്തിൽ പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ പിന്നെ ആ സിംപ്റ്റംസ് എല്ലാം മാറും.
ഓക്കെ, ഇത് എത്ര ദിവസം എടുക്കുമായിരിക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ?
ഒരു 48 മണിക്കൂർ തുടങ്ങി ഒരു ആഴ്ചയ്ക്കകത്ത് കംപ്ലീറ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും.
ഇതിന്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് എന്താണ്?
ഇങ്ങനെ ഈ കൊച്ചുകുട്ടികളെ, പ്രായമുള്ളവര്, കീമോതെറപ്പി എടുക്കുന്നവർക്ക് നമ്മള് ക്വിനലോൺ ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ്, പിന്നെ അത് ഇഞ്ചക്റ്റബിൾ ആന്റിബയോട്ടിക് ഐ വിഒ ഐ എം ഒ ആയിട്ട് കൊടുക്കേണ്ടി വരും.
ഓക്കെ, ഇനിയിപ്പോ ഡോക്ടർ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതകളുണ്ടോ?
അങ്ങനൊന്നും ഇത് പകരുന്ന രോഗമല്ല. ഇതിന്റെ എക്സാക്ട് വേർഡ് ഓറോ ഫീക്കൽ കണ്ടാമിനേഷൻ. ആഹാരം വേറൊരാളൂടെ കഴിച്ചു കഴിഞ്ഞാൽ, ആ ബാക്ടീരിയുള്ള ആഹാരം വേറൊരാളൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കുണ്ടാവും. ആ കുടുംബത്തിൽ ആരൊക്കെ ആഹാരം കഴിച്ചു അവർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരാളിൽ നിന്ന് ഫ്ലൂ പോലും ഒരാളിൽ നിന്ന് മറ്റേ ആളിലോട്ട് പകരത്തില്ല.
ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെന്തായാലും ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യക്കാർ കുക്ക് ചെയ്തിട്ടാണ്, നന്നായിട്ട് പാചകം ചെയ്താണ് കഴിക്കാറ്. അപ്പൊ ഇത് പാചകം ചെയ്യുന്നത് വഴി സാൽമോണല്ല ബാക്ടീരിയ ഇല്ലാതാകുമോ?
ഡെഫിനറ്റ്ലി. അതുകൊണ്ടാ വേൾഡിൽ നമ്മൾ പാസ്ചറൈസേഷൻ, പാലിന് ഒരു പ്രോഗ്രാം തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയൊക്കെ എപ്പോഴും ഒന്നിൽ ഫ്രൈ ചെയ്യുക, പുഴുങ്ങുക ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലെവൽ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ അങ്ങ് മരിക്കും. അപ്പം വളരെ ആവശ്യമാ ഫുഡ് ഷുഡ് ബി തറലി കുക്ക്. പിന്നെ ഈ ഫുഡ് ലെഫ്റ്റ് ഓവേഴ്സ് വെളി ഫ്രിഡ്ജിന്റെ വെളി വെച്ചിട്ട് പിന്നെ അടുത്ത ദിവസം കഴിക്കുക. പഴയ സ്റ്റേൽ ഫുഡ് ടേക്ക് അവേ റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുക. അങ്ങനെയൊക്കെയാ ഈ രോഗങ്ങൾ പകരുന്നത്.
ഓക്കെ, ഇതിനകത്ത് എടുക്കേണ്ട പ്രധാന കരുതലുകൾ എന്തൊക്കെയാണ്?
പ്രധാന കരുതുന്ന കാര്യം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. ഹൈ ഫീവർ ഉണ്ടായിട്ട് എന്തുവാ അത് സെപ്റ്റിസിനിക് സ്റ്റേജ് എത്താൻ പാടില്ല. അപ്പം നമ്മൾ ക്ലോസ്ലി ആളിനെ മോണിറ്റർ ചെയ്യണം. അത് പിന്നെയും എന്റെ ഒരു അനുഭവത്തിലെ എക്സ്പീരിയൻസ് പറയുക, പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കണ്ടു, ഐ വി ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു, വാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം സിസ്റ്റർ വിളിക്കുക, അയ്യോ ഡോക്ടർ എളുപ്പം വാ. വന്ന് നോക്കുമ്പം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വാർഡിലോട്ട് ബെഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത പേഷ്യന്റ് മരിച്ചു പോയിരിക്കുന്നു. തന്റെ അർത്ഥം ആ ഡീഹൈഡ്രേഷൻ അത്രയും സിവിയർ ആയിരുന്നു, അങ്ങേരുടെ ഈ ഹാർട്ടിന്റെ ആക്ടിവിറ്റി, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് കൊണ്ട് ഹാർട്ടിന്റെ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് മരണപ്പെടുമായിരുന്നു. സോ നമ്മള് വയറിളക്കവും സർദിലും ഉള്ളപ്പം എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ആവശ്യത്തിന് ഫ്ലൂയിഡ്സ് എല്ലാം റിപ്ലേസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു സാധനം പോകുന്നെന്ന് വെച്ചാൽ പൊട്ടാസ്യം. ഈ പൊട്ടാസ്യം നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എപ്പോഴും കുഞ്ഞുങ്ങളിൽ വയറിളക്കവും സർദിലും ഉണ്ടാകുമ്പം റീപ്ലേസ് ഫ്ലൂയിഡ്സ് വിത്ത് ഗാസ്ട്രോലൈറ്റ് ഓർ ഇലക്ട്രോലൈറ്റ് ഫ്ലൂയിഡ്.
ഓക്കെ, തീർച്ചയായിട്ടും. സാൽമോണല്ല എന്ന ബാക്ടീരിയയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ജി എസ് മലയാള ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്.
ഓൾവേസ് വെൽക്കം സൽവി.
Hear more stories in your language by visiting sbs.com.au.